You're with SBS Radio.
ഓസ്ട്രേലിയൻ മാധ്യമരംഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വിദേശത്തുള്ള മാധ്യമപ്രവർത്തകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് ആൻഡ് ട്രേഡ് അഥവാ ഓസ്ട്രേലിയൻ വിദേശകാര്യ വാണിജ്യകാര്യ വകുപ്പ് വിദേശത്തു നിന്നുള്ള മാധ്യമപ്രവർത്തകരെ എല്ലാ വർഷവും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇത്തവണ 4 ഇന്ത്യൻ വനിതാ മാധ്യമപ്രവർത്തകരെയാണ് അങ്ങനെ DFAT കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ 2 പേർ മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും ശ്രദ്ധേയമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ദ ന്യൂസ് മിനിറ്റിൻ്റെ സ്ഥാപകയായിട്ടുള്ള ധന്യ രാജേന്ദ്രൻ, ഉത്തരേന്ത്യയിലെ പ്രമുഖ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായിട്ടുള്ള ദ പ്രിന്റിലെ എക്കണോമിക്സ് റിപ്പോർട്ടർ രമ്യ നായർ എന്നിവർ 2 പേരും ഇന്ന് SBS മലയാളം സ്റ്റുഡിയോയിൽ എനിക്കൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം 2 പേർക്കും.
താങ്ക് യു.
എന്തായാലും ആദ്യം തന്നെ ഈ ഒരു സന്ദർശനം എന്താണ്, DFAT അഭിമുഖത്തിലാണ്, എന്താണ് ഈ സന്ദർശനം എന്ന കാര്യമെന്ന് പറയാമോ? ധന്യ ഒന്ന് പറഞ്ഞു തുടങ്ങാമോ എന്താണെന്ന്?
അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് ആൻഡ് ട്രേഡ് അവരെല്ലാ വർഷവും പല രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരെ ഓസ്ട്രേലിയയിൽ കൊണ്ടുവരും. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഒരു എല്ലാവരും ഇന്ത്യൻസ്, അതായത് ഒരു ഫുൾ ഇന്ത്യൻ ഡെലിഗേഷൻ. പക്ഷെ അത് മാത്രമല്ല, എല്ലാവരും വനിതാ മാധ്യമപ്രവർത്തകരാണ്. ഞങ്ങളിവിടെ ഓസ്ട്രേലിയൻ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയിലെ ആൾക്കാർ, ഇല്ലെങ്കിൽ ഓസ്ട്രേലിയൻ മീഡിയ, പൊളിറ്റീഷ്യൻസ്, സാധാരണ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ, ഇവരെല്ലാവരും കണ്ട് ഓസ്ട്രേലിയ ഇന്ത്യ റിലേഷൻസിനെ കുറിച്ച് അറിയാനും, പിന്നെ ഓസ്ട്രേലിയയിൽ എങ്ങനെ മാധ്യമങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുമാത്രമല്ല ഓസ്ട്രേലിയയിൽ വാട്ട് ഇന്ത്യയെക്കുറിച്ച് ഓസ്ട്രേലിയയിൽ എന്താണ് ഒരു ഔട്ട്ലുക്ക്, ഇതെല്ലാം അറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്.
ഓക്കെ രമ്യ, അപ്പം 2 ദിവസമായി വന്നിരിക്കുന്നു, ഓസ്ട്രേലിയൻ മാധ്യമങ്ങളെക്കുറിച്ച് കണ്ടു കഴിഞ്ഞു, തുടക്കത്തിലുള്ളൊരു ഇംപ്രഷൻ എന്താണ്?
ഇവരെ എല്ലാവരും നല്ല പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ആണ്. അത് നമ്മൾ ഇന്ത്യയിലെ അതൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇന്നലെ ABC ഷോന് പോയി, അതും നല്ല പ്രൊഫഷണലി റൺ ഷോ ആയിരുന്നു. അത് നമ്മൾക്ക് ഒരു നല്ല ലേണിംഗ് ആണ് അതിവിടെ നിന്ന്.
ഓക്കെ, എന്തായാലും ഒരു പ്രധാനമായും വനിതാ ജേർണലിസ്റ്റുകൾ ഇത്തവണ വന്നപ്പോൾ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഒരു വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരു, അല്ലെങ്കിൽ ഇന്ത്യയിൽ വനിതാ മാധ്യമപ്രവർത്തകർക്ക് ഏത് തരത്തിലുള്ള പ്രാധാന്യം ലഭിക്കുന്നുള്ളതാണ്. കുറച്ചു കാലം മുമ്പ് വനിതാ മാധ്യമപ്രവർത്തകരുടെ എണ്ണം വളരെ കുറവായിരുന്നു, അടുത്ത കാലത്തായി ടെലിവിഷൻ മാധ്യമങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വനിതകൾക്ക് മാധ്യമരംഗത്ത് ആവശ്യത്തിനുള്ളൊരു പങ്കാളിത്തം അല്ലെങ്കിൽ ഒരു പ്രാധാന്യം ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ടോ? തന്നെ എന്ത് തോന്നുന്നത്?
നോക്കൂ, വനിതകൾ മാധ്യമങ്ങളിൽ ധാരാളമായി വരുന്നുണ്ട്, അതിൽ ഒരു ഒരു കണ്ടൻഷനും ഇല്ല. അതായത് ടെലിവിഷൻ വന്നതിന് ശേഷം മലയാളത്തിലായാലും തമിഴിലായാലും ഹിന്ദിയിലും ഇംഗ്ലീഷിലെല്ലാം നിറയെ വനിതകൾ മാധ്യമപ്രവർത്തകരായി വരുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും, ഇതിൽ ഒരു വലിയ സംഘം റിപ്പോർട്ടേഴ്സായിട്ട്, അതായത് ഒരു എഡിറ്റോറിയൽ ഡിസിഷൻ അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മലയാളത്തിൽ ഞാൻ പറയട്ടെ, മാനഭംഗപ്പെടുത്തി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത് എത്ര തെറ്റാണ് എന്ന്, അല്ലെങ്കിൽ സ്വയരതി എന്നാണ് LGBTQ പറയുന്നത്, സ്വവർഗരതി, ഇത് ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ മാറ്റണമെന്ന് വനിതാ മാധ്യമ പ്രവർത്തകർ ചോദിക്കാൻ തുടങ്ങി പല വർഷങ്ങളായി. പക്ഷേ ആൺമേധാവിത്വമുള്ള മലയാളം മീഡിയയിൽ എത്രയോ വർഷങ്ങളായി ആണുങ്ങൾ മാത്രം എഡിറ്റേഴ്സ് ആവുന്ന മലയാളം മീഡിയയിൽ ഈ ഒരു മാറ്റം വരുന്നതേയില്ല. അപ്പോൾ ഇതാണ് പ്രശ്നം. വനിതാ മാധ്യമ പ്രവർത്തകർ ഒരു പെരിഫെറിയിൽ മാത്രമാണ്, അവർ ജേർണലിസ്റ്റുകളായി TV ചാനൽസിൻ്റെ ശരിക്കും ഫുഡ് സോൾജേഴ്സായി വർക്ക് ചെയ്യുകയാണ്. പക്ഷേ വളരെ അവർ നടത്തുന്ന ഷോസിൽ അവർ, അതായത് ഫോർ എക്സാമ്പിൾ ഏഷ്യാനെറ്റിലായാലും ഏത് ചാനലായാലും വനിതാ മാധ്യമപ്രവർത്തകർ നടത്തുന്ന ഷോസിൽ ആ ഒരു ജെൻഡർ ഡിഫറൻസ് കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു എഡിറ്റോറിയൽ പോളിസിയിൽ വനിതാ മാധ്യമ പ്രവർത്തകർ ഇപ്പോഴും വളരെ കുറവ് ഇൻഫ്ലുവൻസ് ആണുള്ളത്.
ധന്യ, പക്ഷേ ഈ പറഞ്ഞൊരു കാര്യത്തിൽ ഇതിനകത്തുള്ളൊരു മറുവശം എന്ന് പറയുന്നത്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നിരവധി വനിതാ മാധ്യമ പ്രവർത്തകർ പല സ്ഥാപനങ്ങളുടെയും മേധാവിത്വത്തിൽ ഇരിക്കുന്നുണ്ട്. പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളായിക്കോട്ടെ, അവിടെയും ഈ പറഞ്ഞ അതേ പ്രശ്നങ്ങളില്ല. അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഈ വനിതകളുടെ ഇഷ്യൂവിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അതിനോടുള്ള സമീപനം, ഇതേ പ്രശ്നങ്ങൾ അവിടെയും ഇല്ല. ഇപ്പോൾ വനിതകൾ എത്തിയിട്ട് പോലും അത് മാറുന്നില്ലല്ലോ പൂർണ്ണമായിട്ടും.
അങ്ങനെ പറയാൻ നമുക്ക്, എനിക്ക് തോന്നുന്നു അത് പറയുന്നത് ശരിയല്ല, ബിക്കോസ് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി നടത്തിയിട്ടില്ല, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല നമ്മുടെ കയ്യിൽ എത്ര വനിതകളുണ്ട് അപ്പർ മാനേജ്മെൻറ്റിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നു പറയുന്നത് ശരിയല്ല. അതായത് വനിതാ മാധ്യമ പ്രവർത്തകർ ഉണ്ടായിട്ട് പോലും മാറ്റം ഉണ്ടായില്ല എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നില്ല. ഫോർ എക്സാമ്പിൾ ന്യൂസ് മിനിറ്റ്, ഞങ്ങൾ 75% വനിതകൾ നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ ഔട്ട്ലുക്കിൽ വളരെയധികം വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അതായത് ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ഞങ്ങൾ അത് എങ്ങനെ എഴുതുന്നു, അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, അത് വളരെ വ്യത്യാസമുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇന്ത്യയിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യാനുള്ളൊരു വർക്കിംഗ് സ്പേസ് ഇപ്പോൾ കുഴപ്പമില്ല. അതായത് ഫോർ എക്സാമ്പിൾ സെക്ഷൽ ഹാരസ്മെൻറ്റ് ഇൻ വർക്ക് പ്ലേസ്, അതൊക്കെ നമുക്കിപ്പോൾ കുറേയും കൂടെ വി ആർ അവെയർ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലോസ്. ഇതൊക്കെ കഴിഞ്ഞ 2-3 വർഷമായി എനിക്ക് തോന്നുന്നു കുറേ കൂടെ സേഫറായിട്ട് നമ്മുടെ വർക്ക് പ്ലേസസ്. അതുകൊണ്ട് തീർച്ചയായും കൂടുതൽ വനിതകൾ മാധ്യമ പ്രവർത്തനത്തിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ വന്ന് പെരിഫറിയിൽ ഫുഡ് സോൾജേഴ്സ് ആയി ഇരുന്നാൽ മാത്രം പോരാ, അവർ മുന്നേറി ആ മാധ്യമങ്ങളിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പവറിലും കൂടി എത്തണം.
തീർച്ചയായും ന്യൂസ് മിനിറ്റ് ഒരു എക്സെപ്ഷൻ ആണ്, അത് അതിലേക്ക് ഞാൻ വരാം. അത് പ്രത്യേകിച്ചും തന്നെയത് തുടങ്ങിയ ഒരു സാഹചര്യത്തേക്ക് എനിക്ക് വരണമെന്നുണ്ട്. രമ്യ എന്തായാലും ഡൽഹിയിലാണല്ലോ, പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരം മേഖലകളിൽ എത്രത്തോളം വനിതകൾക്ക് ഡൽഹി പോലെ രാജ്യതലസ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയുന്നുണ്ട്, അവിടെ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്?
എൻ്റെ ഓർഗനൈസേഷനിൽ നമ്മൾ 22 ജേർണലിസ്റ്റ് ആണ്, അന്ന് 21
സ്ത്രീകളാണ്.
അപ്പോൾ അതൊരു ഒരാളേ ഉള്ളൂ. ഈവൻ ടോപ്പ് മാനേജ്മെൻറ്റിൽ നമ്മൾ 3 സ്ത്രീകളാണ്, 2 പുരുഷങ്ങളാണ്. സോ അത് നമ്മുടെ ഓർഗനൈസേഷനിൽ അത് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഞാൻ കവർ ചെയ്യുന്നതിലും നിറച്ച് ഫീമെയിൽസ് ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഐ തിങ്ക് റെപ്രസെൻറ്റേഷൻ ഈസ് ഗുഡ്.
ഓക്കെ, ഇനി തന്നെയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, തന്നെ ഈ ഒരുപക്ഷെ ഈ മലയാളം ടെലിവിഷൻ രംഗത്ത് നിന്ന് മാറിപ്പോവുകയും അതിനുശേഷം സ്വന്തമായി ഒരു ഡിജിറ്റൽ മാധ്യമം തുടങ്ങുകയുമായിരുന്നു. ഒരു വനിതാ മാധ്യമ പ്രവർത്തക ആ ഒരു സമയത്ത് അങ്ങനെ തുടങ്ങുന്നത് വളരെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല. എങ്ങനെയാണ് ന്യൂസ് മിനിറ്റ് എന്നൊരു സ്ഥാപനം തുടങ്ങിയത്, ഇത്രത്തോളം വലിയൊരു വിജയമായി? പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശബ്ദമായി ന്യൂസ് മിനിറ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്ന, ആ ഒരു ധൈര്യം എങ്ങനെയാണ് കിട്ടിയത്?
ഞാൻ 8 വർഷം ഇംഗ്ലീഷ് ചാനൽ, അതായത് ഞാൻ മലയാളം മാധ്യമത്തിൽ ആക്ച്വലി ഒരു വർഷം മാത്രമേ ജോലി എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ 8 വർഷം ഇംഗ്ലീഷ് ചാനലിലാണ് ജോലി എടുത്തത്. എനിക്ക് തോന്നുന്നു ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് പല ഇംഗ്ലീഷ് ചാനലുകൾ വരാം, 24-hour ന്യൂസ് ചാനൽ, CNN, IBN, ടൈംസ് എന്നോ, അതെല്ലാം ഒരുമിച്ച് തുടങ്ങിയതാണ്. ഒരു 5-6 വർഷത്തിന് ശേഷം എനിക്ക് മനസ്സിലായത് ഈ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ സ്റ്റാഗ്നൻ്റ് ആയി, അവരൊട്ടും മുന്നോട്ട് പോകുന്നില്ല. 10 നിമിഷത്തിൽ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്ന ഒരു പ്രവണതയിലേക്ക് അവർ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ആയി. പിന്നെ അത് മാത്രമല്ല, ഞാൻ റിപ്പോർട്ട് ചെയ്തത് ചെന്നൈന്നും ബാംഗ്ലൂരിന്നാണ്. ഞാൻ സൗത്ത് ഇന്ത്യ ബ്യൂറോ ചീഫ് ആയിരുന്നു ആ ചാനലിൻ്റെ. പലപ്പോഴും എനിക്ക് ഞാനൊരു മാർക്കറ്റിംഗ് ഏജൻ്റായി തോന്നിയിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ബോംബെയിൽ നടക്കുന്ന ഒരു വിഷയമോ അല്ലെങ്കിൽ ഡൽഹി നടക്കുന്നതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഇവൻറ്റ് ബാംഗ്ലൂരിലോ ഹൈദരാബാദ് നടന്നാൽ പോലും അത് മനസ്സിലാക്കാനുള്ള അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള യുക്തിയില്ലാത്ത ഒരുപാട് ആൾക്കാർ ഡൽഹി ബോംബെ ന്യൂസ് റൂംസിലിരുന്ന് നമ്മൾ ശരിക്കും മാർക്കറ്റ് ചെയ്യണം, ഇതൊരു വലിയ വാർത്തയാണ്. എനിക്ക് ടേണിംഗ് പോയിൻ്റായ ഒരുപാട് വാർത്തകളുണ്ടായത്. ഒരിക്കൽ ചെന്നൈയിൽ മെഡ്രാസിൽ ഒരു ലാത്തി ചാർജ് ഉണ്ടായി ഹൈക്കോർട്ടിൻ്റെ അകത്ത്. ഞാൻ ലിറ്ററലി ബെഗ്ഗേണ്ടി വന്നു ആ ന്യൂസ് എടുക്കാൻ വേണ്ടി ചാനലിൽ. പിന്നെ സവിത ഹാലപ്പൻ, അവർ അയർലൻഡിൽ മരിച്ച ഇന്ത്യൻ സ്ത്രീ, അതായത് അവർക്ക് അബോർഷൻ സമ്മതിക്കാതെ അവർ മരിച്ചുപോയി, അതുകൊണ്ടാണ് അയർലൻഡിലെ 5th Amendment വന്നത്. ആ ഒരു വാർത്ത അന്ന് ബാൽ താക്കറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുമായിരുന്നു. ഒരാഴ്ച അവർ മരിച്ചിട്ട് പോലും അവരെക്കുറിച്ച് ഇന്ത്യയിൽ വാർത്തയില്ല, അയർലൻഡിലും ലോകമെമ്പാടും ആൾക്കാർ സവിത ഹാലപ്പൻ അവർക്ക് സംസാരിക്കുകയാണ്. അപ്പം അങ്ങനെ 2-3 instances എനിക്ക് പറഞ്ഞു തന്നു. നാഷണൽ മീഡിയ എന്ന് പറഞ്ഞാൽ പുള്ളി നാഷണലല്ല, അത് പ്രാഥമികമായും ഡൽഹി ബോംബെ മീഡിയ ആണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അതിൽ കണ്ടിന്യൂ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സത്യം പറഞ്ഞത് ന്യൂസ് മിനിറ്റ് തുടങ്ങിയത് എനിക്കൊരു വലിയ വിഷൻ വെച്ചൊന്നും ആയിരുന്നില്ല, എന്തെങ്കിലും തുടങ്ങണം, തിരിച്ച് ടെലിവിഷനിൽ പോകാൻ പാടില്ല എന്നൊരു ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 6-8 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് തന്നെ തോന്നി സൗത്ത് ഇന്ത്യ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന്.
ഓക്കെ, ഇപ്പോൾ എന്താണ് ന്യൂസ് മിനിറ്റ് എന്നൊരു മാധ്യമം എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മറ്റ് മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിച്ചുകൊണ്ട്, എന്താണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വിജയം ഉണ്ടാകാനുള്ള ഒരു രഹസ്യം?
നോക്കൂ, ഒന്ന്, ഞങ്ങളൊരു ഫുള്ളി പൊളിറ്റിക്കൽ വെബ്സൈറ്റിൽ, അതായത് എപ്പോഴും പൊളിറ്റിക്സും ഇക്കണോമിക്സും മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന വെബ്സൈറ്റ് അല്ല. ഒരുപാട് ഇന്ത്യൻ വെബ്സൈറ്റുകൾ അത് തന്നെയാണ് ഫോക്കസ്. ഞങ്ങളുടെ തുടക്കം മുതലുള്ള ഫോക്കസ് ഫെമിനിസം, ഹ്യൂമൻ റൈറ്റ്സ്, എസ്പെഷ്യലി വിമൻ ആൻഡ് ചൈൽഡ് റൈറ്റ്സ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫോക്കസ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ പോപ്പുലർ കൾച്ചർ, സിനിമകളിൽ എങ്ങനെ സ്ത്രീകളെ ചിത്രീകരിക്കുന്നു മുതൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ജോലിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ, അങ്ങനത്തെ ന്യൂസ് സ്റ്റോറീസ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അതായത് അങ്ങനെ അതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ ഞങ്ങൾ ഈ എല്ലാ സംസ്ഥാനങ്ങളിലും തുടങ്ങി എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളൊരു ബ്രിഡ്ജ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ചെന്നൈയിൽ ഫ്ലഡ്സ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ കവർ ചെയ്ത ആ സമയം ഞങ്ങളായിരുന്നു ഡിജിറ്റൽ. പിന്നെ അത് ടി വി ബിക്കോസ് ഞാൻ ടെലിവിഷനിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാനൊരു ബ്രിഡ്ജ് ആകുന്നു മറ്റുള്ളവർക്ക് ആ വാർത്തയെടുക്കാൻ. ഇപ്പം എല്ലാ ദിവസവും രാവിലെ എണീക്കുമെന്ന് ഞാൻ എന്താ ആലോചിക്കേണ്ടത്? അതായത് ഒരു ഹിന്ദുവോ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം വായിക്കുന്ന ഒരാൾക്ക് എന്താണ് വ്യത്യസ്തമായി ദ ന്യൂസ് മിനിറ്റിൽ കിട്ടുന്നത്? അവരവിടെ വായിക്കുന്നതിന് ഇവിടെ വായിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ അങ്ങനെ ഒരു ചിന്താഗതി. പിന്നെ ഞാൻ പറയും 75% സ്ത്രീകളാണ് ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ. അപ്പം ഞങ്ങൾക്ക് താല്പര്യമുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, ഫെമിനിസം, എൽ ജി ബി ടി ക്യൂ റൈറ്റ്സ്, അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ ധാരാളമായി എഴുതുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് ഒരു വിജയമാക്കാൻ സഹായിച്ചത്. പിന്നെ ജസ്റ്റ്
രമ്യ, എന്തായാലും ഡൽഹിയിലെ മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാനും പണ്ട് ഡൽഹിയിലായിരുന്നു. അപ്പോൾ അടുത്ത കാലത്ത് ഡൽഹി സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ പ്രധാനമായും കേൾക്കുന്ന ഒരു കാര്യം, ഇൻഫർമേഷൻ കിട്ടുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്കുള്ള ആക്സസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. എത്രത്തോളം രമ്യയ്ക്ക് ഒരു പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഡൽഹിയിൽ? ഡൽഹി മാധ്യമരംഗം, രാഷ്ട്രീയ രംഗം എങ്ങനെയാണ് മാറിയിരിക്കുന്നത്?
ഇപ്പോൾ ഡൽഹിയിൽ റിപ്പോർട്ടിംഗ് ചെയ്യാൻ കുറച്ച് കഷ്ടമേനാണ്, ബിക്കോസ് നല്ല റിസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ അത്ര ആക്സസിന് കുഴപ്പമുണ്ട്. നമ്മൾ ആരെങ്കിലും കാണാൻ പോവുകയാണ് വെച്ചാൽ മിനിസ്റ്ററിനെയോ മിനിസ്റ്ററിൻ്റെ ഓഫീസിലെ ആൾക്കാരെ, അവർ അത്ര റിലക്റ്റൻ്റ്ലിയാണ് കാണുക. അല്ല, അവർ അത്ര ഹാപ്പിലി നിങ്ങളെ ആരും ഇൻവൈറ്റ് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ഒരു കഷ്ടം. അപ്പോൾ അത് പ്രോബ്ലം തന്നെയാണ്. ഇൻഫർമേഷൻ കിട്ടുന്നത് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ
ഡേറ്റ ഇല്ല, അതായത് മെനി കേസസ് ലൈക്ക് എംപ്ലോയ്മെന്റ് ഡേറ്റ,
നമ്മളിപ്പോൾ എക്കോണമിയുടെ ജി ഡി പി ഗ്രോത്തിൻ്റെ ഡേറ്റ വരില്ല, എംപ്ലോയ്മെന്റ് ജോബ്സിൻ്റെ ഡേറ്റ അവർ റിലീസ് ചെയ്യില്ല. അപ്പോൾ അവർ ഹോൾഡ് ബാക്ക് ചെയ്യും. പിന്നെ അവർ പറയും ഈ ഡേറ്റ ശരിയല്ല. അപ്പോൾ അതൊക്കെ നല്ലോം ഇപ്പോൾ ഒരു നമുക്കൊരു ഞാൻ ഇപ്പോൾ എഴുതാൻ ഒരു സ്റ്റോറി എഴുതാൻ എനിക്ക് ഒരു പ്രോപ്പർ ഡേറ്റ പോയിന്റ്സ് ഇല്ല. അതും ഒരു കഷ്ടമാണ്.
ഓക്കെ, ഞാൻ ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം രമ്യ ഒരു എക്കണോമിക്സ് റിപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റാണ്. അടുത്ത കാലത്തായി ഒരുപാട് വാർത്തകൾ നിറഞ്ഞിരിക്കുന്നത് ജി എസ് ടി ആയാലും അല്ലെങ്കിൽ ഈ ഡിമോണിറ്റൈസേഷൻ ശേഷമുള്ള ഒരു സാഹചര്യങ്ങളായാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ. പലതരത്തിലുള്ള വാർത്തകൾ, പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം വരുന്നത്. ആർക്കും അറിയില്ല എന്താണ് സത്യം, എന്താണ് വാസ്തവം എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് മാധ്യമങ്ങളിൽ കൃത്യമായ ഒരു കൃത്യം പിക്ചർ അതേക്കുറിച്ച് വരാത്തത്?
ഒരു കൃത്യം പിക്ചർ വരാത്തത് കാര്യം എന്താ വെച്ചാൽ ഗവൺമെൻറ് തന്നെ അറിയില്ല എന്തായെന്ന്. ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞു, അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു. നമ്മൾ ആ പ്രസ് കോൺഫറൻസിൽ ആ സെക്രട്ടറി ഇൻചാർജോട് ചോദിച്ചു എപ്പോഴാണ് പുതിയ നോട്ട്സ് പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങുക, 500 നോട്ട്സ് പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങുക. ആ അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. രണ്ട് ദിവസം ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടും ഗവൺമെൻറ്റിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ആ കാരണം ഗവൺമെൻറ്റിന് തന്നെ ഐഡിയ ഇല്ല എങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ പ്രസ്സിനും അത് ചെയ്യാൻ കുറച്ച് കഷ്ടം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇമീഡിയറ്റ്ലി ഐ അഗ്രി, അത് അത്ര നമുക്ക് അടുത്ത് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഡിമോണിറ്റൈസേഷൻ്റെ എല്ലാം ഫിഗേഴ്സ് വന്നു, ദാറ്റ് ഓൾമോസ്റ്റ് എല്ലാ നോട്ടുകളും തിരിച്ചു വന്നു. അതൊക്കെ വെരി കറക്റ്റ്ലിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യം അതും ഐ തിങ്ക് പ്രോബ്ലം അല്ല. എക്കോണമിയിൽ യെസ് അതൊരു പ്രോബ്ലം ആണ്. എന്ന് വെച്ചാൽ നിറച്ച് ഡേറ്റ ഗവൺമെൻറ്റിന് റിലീസ് ചെയ്യുന്നില്ല, ഓർ ഗവൺമെൻറ് റിലീസ് ചെയ്യുന്നതിൽ ഡേറ്റയിൽ നിറച്ച് ഫോൾട്ട്സ് ഉണ്ട്. ജി ഡി പി ഡേറ്റ റിലീസ് ചെയ്തു, അതിൽ കാൽക്കുലേഷൻ എറേഴ്സ് ഉണ്ടാണെന്ന് ഇപ്പോൾ എക്കോണമിസ്റ്റ് പറയുന്നത്. അത് നമുക്ക് കുറച്ച് സമയം ഇപ്പോൾ അറിയില്ല, അത് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ അറിയുള്ളൂ പ്രോബബ്ലി അങ്ങനത്തെ കാൽക്കുലേഷൻ എറേഴ്സ് ഉണ്ടോ ഇല്ലേ എന്ന്. പിന്നെ ജോബ്സ് ഡേറ്റ അവർ ഡിസംബറിൽ റിലീസ് ചെയ്യാം, ഐഡിയ ഡിസംബറിൽ റിലീസ് ചെയ്യണമായിരുന്നു, അവർ ചെയ്തില്ല. അവരിപ്പോൾ ഈ മെയിൽ അവർ റിലീസ് ചെയ്തു, അതും എങ്ങനത്തെ ദിവസം അവർ റിലീസ് ചെയ്തത്? അവർ റിലീസ് ചെയ്ത ദിവസം ക്യാബിനറ്റ് സ്വയറിംഗ് ആയിരുന്നു, ജി ഡി പി ഡേറ്റ ആയിരുന്നു. ആ ദിവസം അവർ ക്വയറ്റ്ലി ജോബ്സ് റിപ്പോർട്ട് വൈകുന്നേരം 6 മണിക്ക് അവർ റിലീസ് ചെയ്തു. സോ അതൊരു എന്താ ഞാൻ പറയുക, അതൊരു വെരി കാൽക്കുലേറ്റഡ് റിലീസായിരുന്നു ബൈ ദ ഗവൺമെൻറ് യുനോ. അപ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് ഗവൺമെൻറ് അത് ബരി ചെയ്യാൻ നോക്കി ആ ന്യൂസ്. ആ കാരണമാണ് അവർ അങ്ങനത്തെ സമയവും അങ്ങനത്തെ ദിവസവും ചൂസ് ചെയ്തു അങ്ങനത്തെ ന്യൂസ് റിലീസ് ചെയ്യാൻ.
ധന്യ, ഇപ്പോൾ രമ്യ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഡിമോണിറ്റൈസേഷൻ ഈ പറഞ്ഞതുപോലെ വലിയ വിജയമൊന്നും ആയിരുന്നില്ല എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ രമ്യ അവിടെ നിന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് പോലും ഇന്ത്യൻ ഇലക്ഷനിലൊന്നും അത് ബാധിക്കുന്നതേയില്ല. എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊന്നും ഇന്ത്യൻ ഇലക്ഷൻ ഒരു തരത്തിലും സ്വാധീനിക്കാത്ത? ധന്യ കുറച്ചുകൂടെ പൊളിറ്റിക്സ് കവർ ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണല്ലോ.
നോക്കൂ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇലക്ട്രേറ്റ് അവരുടെ ഓർമ്മശക്തി വളരെ ചുരുങ്ങിയതാണ്. അതായത് ഒരു കഴിഞ്ഞ 2-3 അല്ലെങ്കിൽ 6 മാസം നടന്ന കാര്യങ്ങൾ മാത്രമേ അവർ ഉടനെ ജഡ്ജ് ചെയ്യുന്നുള്ളൂ. ഇപ്രാവശ്യത്തെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു ആൾക്കാർ നോക്കിയത് ഒരു ശക്തനായ ലീഡർ ആരായിരിക്കും, പിന്നെ ടീന ഫാക്ടർ, ദെർ ഈസ് നോ ഓൾട്ടർനേറ്റീവ്, അതായത് മോദി ഇല്ലെങ്കിൽ ആര്, രാഹുൽ ഗാന്ധി ആണോ അത് അല്ല എന്ന് തോന്നുന്ന പല ജനങ്ങളുമുണ്ട്. 3, തീർച്ചയായിട്ടും ഒരു യൂണിഫൈഡ് ഹിന്ദുത്വം, ഹിന്ദു എന്നൊരു കോൺസെപ്റ്റ്, അത് പല സംസ്ഥാനങ്ങളിലും തീർച്ചയായിട്ടും അത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വായിച്ചിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും ഈ വളരെ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് പല പോളിസികളും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരും വോട്ട് ചെയ്തതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഐ മീൻ നമുക്ക് ഫുള്ളായിട്ട് എല്ലാം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, സത്യാവസ്ഥകൾ പറയണമല്ലോ. പിന്നെ വലിയൊരു കാര്യം എനിക്ക് തോന്നുന്നു ആ പാകിസ്ഥാൻ ബാലക്കോട്ട് എയർ സ്ട്രൈക്സ്, ഇതെല്ലാം ഒരു നാഷണലിസ്റ്റ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർക്ക് ഒരു സ്ട്രോങ് ലീഡർ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു യുദ്ധം വന്നാൽ പോലും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ പറ്റാവുന്ന ഒരു ലീഡർ. അങ്ങനെ എനിക്ക് തോന്നുന്നു പല കൺസിഡറേഷൻസ് ഉണ്ട്. ഇക്കോണമിയൊക്കെ വളരെ ഒരു ബാക്ക് ഐ മീൻ വലിയൊരു കൺസിഡറേഷൻ അല്ല. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ കറപ്ഷൻ ഒരു ഇഷ്യൂ ആണെന്ന് വെച്ചോളൂ. അതായത് അങ്ങനെയാണെങ്കിൽ എത്രയോ പാർട്ടികൾ വീണ്ടും റീഎലക്റ്റ് ആവാനേ പാടില്ല ഈ രാജ്യത്ത്. പക്ഷേ ഒരുപാട് പ്രാവശ്യം സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ആയാൽ പോലും കറപ്ഷൻ സ്കാൻഡൽസിൽ റിസൈൻ ചെയ്ത ആൾക്കാർ പോലും നമ്മൾ തിരിച്ച് വോട്ട് ചെയ്തിട്ടില്ലേ. അതുകൊണ്ട് ഇന്ത്യൻ ജനങ്ങൾക്ക് ഇതൊരു വലിയ പ്രശ്നമല്ല, കറപ്ഷൻ ഇക്കോണമിയൊക്കെ. അതിൻ്റെ ബേസിൽ അവർ വോട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു അത്രയും മാറ്റി വോട്ട് ചെയ്യില്ല.
സ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ നിറച്ച ആൾക്കാർക്ക് വീട് കിട്ടിയിട്ടുണ്ട്, വീട് കട്ടിയിട്ടുണ്ട്, പ്ലസ് അവർ ടോയ്ലറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാരണം അതൊരു മേജർ മോദിക്ക് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് വേവായി.
സ്വാഭാവികമായിട്ടും ധന്യ ദക്ഷിണേന്ത്യയാണല്ലോ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു വേവ് ഉണ്ടാകുമ്പോഴും ദക്ഷിണേന്ത്യ മാറി നിൽക്കുകയാണ്. എന്തായിരിക്കും ഭാവി, ദക്ഷിണേന്ത്യയുടെ ഭാവി രാഷ്ട്രീയം എന്നാണ് ധന്യയ്ക്ക് തോന്നുന്നത്?
നോക്കൂ, ദക്ഷിണേന്ത്യ മാറി നിൽക്കാൻ ഏറ്റവും പ്രധാന കാരണം എല്ലാ 5 സംസ്ഥാനങ്ങളിലും അവിടെ ശക്തമായ റീജിയണൽ പാർട്ടീസ് ഉണ്ട്. തെലങ്കാനയായാലും
ഉത്തരേന്ത്യയിലും ഉണ്ട്,
എനിക്ക് തോന്നുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിന്ദി ഹാർഡ് ബെൽറ്റിൽ ഉത്തർപ്രദേശ് മാത്രമേ അങ്ങനെ ഒരു റീജിയണൽ പാർട്ടീസ് ഉള്ള ഒരു സ്ഥലമായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാവിടെയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തമിഴ്നാട്, അവർക്കൊരു ദ്രവീഡിയൻ കൾച്ചറുണ്ട്. അതായത് അത് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ് അവരെ ഇഗ്നോർ ചെയ്തു എന്നൊരു സെൻറ്റിമെൻറ്റ് തമിഴ്നാട്ടിലുണ്ട്. കേരളത്തിലായാൽ എനിക്ക് തോന്നുന്നു ശബരിമല എത്ര വിഷയമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് വിഷയമായിരുന്നു. അതുകൊണ്ടാണ് CPMനെതിരെ വോട്ട് ചെയ്ത ആൾക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. പക്ഷെ അതിൽ എത്ര പേർ ഒരു അവസരം കിട്ടിയാൽ BJP വോട്ട് ചെയ്യുമെന്ന് നമുക്ക് ഇപ്പോൾ ഒരു തൽക്കാലൊരു ധാരണയില്ല. ആന്ധ്രാപ്രദേശിൽ TDP ആൻഡ് YSRCP 2 ശക്തമായ റീജിയണൽ പാർട്ടീസ് ഉണ്ട്. പക്ഷേ ഈ എല്ലാ സംസ്ഥാനങ്ങളിലും തെലങ്കാന ഉൾപ്പെടെ, തെലങ്കാനയിലായാലും കർണാടകയിലായാലും BJP മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത ഇലക്ഷൻ ആവുമ്പോഴേക്കും ഈ സംസ്ഥാനങ്ങളിൽ ഈ റീജിയണൽ പാർട്ടീസ് അവരുടെ ടെറിട്ടറി ശരിക്കും സേഫ് ഗാർഡ് ചെയ്തില്ലെങ്കിൽ BJP വരാനുള്ള ഒരു സാധ്യത പല സംസ്ഥാനങ്ങളിൽ ഞാനിപ്പോൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തെലങ്കാനയിലും, ഈവൻ തമിഴ്നാട്ടിൽ രജനീകാന്ത് വരികയാണ്. രജനീകാന്ത് ചിലപ്പോൾ എക്സ്പ്ലിസിറ്റ്ലി BJP സപ്പോർട്ട് ചെയ്യണം വിത്ത് AIDMK. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടല്ലോ AIDMK, വേറെ ഒന്നുമില്ലെങ്കിലും ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നുകിൽ ബാക്ക് ഡോർ എൻട്രി പോലും വരാനുള്ള സാധ്യത ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. കേരളത്തിലാണ് ഏറ്റവും കുറവ് തൽക്കാലമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലെസ് BJP. ആന്ധ്രയും എനിക്ക് തോന്നുന്നു അവർക്ക് ഈ TDPയും YSRCP ഉള്ളിടത്തോളം കാലം അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഒരു 10 വർഷത്തേക്ക് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും.
ഓക്കെ, ഉത്തരേന്ത്യയിൽ ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമാവുകയാണ്. എന്തായാലും അടുത്ത 40 വർഷമോ അല്ലോ 50 വർഷമോ BJP ഭരിക്കണം എന്നുള്ളതാണ് BJPയുടെ തന്നെ ഒരു പ്രഖ്യാപനം. ഒരു ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക രംഗവും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ BJPക്ക് എത്രത്തോളം സാധ്യമായിരിക്കും അടുത്ത കുറേ കാലം BJP തന്നെ ഇന്ത്യയിൽ ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ? രമ്യക്ക് എന്താണ് തോന്നുന്നത്?
ധന്യ പറഞ്ഞ പോലെ സിൻസ് ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ്, അടുത്ത 15 വർഷം കൂടിയും അവർ റൂൾ ചെയ്യാം BJP.
ഓക്കെ, തീർച്ചയായും. എന്തായാലും അവസാനമായി ഒറ്റ കാര്യം കൂടി ഉള്ളത്, ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ, ഈ ഒരു സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇന്ത്യയിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ, തിരിച്ചു കൊണ്ടുപോയി ഇന്ത്യൻ മാധ്യമരംഗത്ത് ഒരു മാറ്റം വരുത്താൻ എന്താണ് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
എനിക്ക് ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച് ഇവിടെയുള്ള ഒരു ഡിസിപ്ലിൻ, ഒരു ഇൻഹെറിറ്റ് ഡിസിപ്ലിൻ, ഒരു മാധ്യമ ഓർഗനൈസേഷൻ എങ്ങനെ നടത്തണം, അതിൽ ആൾക്കാർ എങ്ങനെ പ്രവർത്തിക്കണം, ആ ഒരു ഡിസിപ്ലിൻ കുറേ ഞങ്ങൾ ആക്ച്വലി 2-3 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിസിറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വർക്ക് പ്ലേസ് സെക്ഷൽ ഹാരസ്മെൻറ്റ്, അതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരെല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഈ വിഷയങ്ങൾ ഇവിടെ ആക്ച്വലി ഡീൽ ചെയ്യുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ലേണിംഗ്. ഇവിടുത്തെ ഡിസിപ്ലിൻ ആണ് ആക്ച്വലി എൻ്റെ ഏറ്റവും വലിയ ലേണിംഗ്.
രമ്യ,
എനിക്ക് ഇവിടുത്തെ പ്രൊഫഷണലിസമും ഒബ്ജക്ടിവിറ്റിയും.
തീർച്ചയായും. എന്തായാലും ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഇത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും വളരെയധികം നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ SBS മലയാളവുമായി പങ്കുവച്ചതിന്. ധന്യ രാജേന്ദ്രൻ, രമ്യ നായർ, താങ്ക്
യു.
ഹിയർ മോർ സ്റ്റോറീസ് ഇൻ യുവർ ലാംഗ്വേജ് ബൈ വിസിറ്റിംഗ് sbs.com.au.